بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. وخرج مسروق من الكوفة إلى البصرة لرجل يسأله عن آية من كتاب الله. താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ മസ്റൂഖ് അദ്ദേഹം കൂഫയിൽ നിന്ന് ബസറയിലേക്ക് യാത്ര ചെയ്തു. കൂഫയിൽ നിന്ന് അദ്ദേഹം ബസറയിൽ, ബസറ ഇറാഖിലാണ്, അവിടേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. ലിറജുലിൻ, ഒരാൾക്ക് വേണ്ടി, യസ്അലുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലുള്ള ഒരു ആയത്തിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി. ഫലം യജിദ് ഇൻദഹു ഫീഹാ ഇൽമൻ, പക്ഷേ അയാളുടെ അടുക്കൽ ആ ആയത്തിന്റെ വിശദീകരണം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഫഅഖ്ബിറ അൻ റജുലിൻ മിൻ അഹ്ലി ഷാം, അപ്പോൾ ഷാമിൽ, അതായത് ഏതാണ്ട് സിറിയയുടെ ഭാഗത്ത്, അപ്പൊ എത്ര ദൂരമുണ്ട് ഇത്, ബഗ്ദാദ് ഒരു ഭാഗത്ത് കിടക്കുന്നു, കൂഫ ഒരു ഭാഗത്ത് കിടക്കുന്നു, പിന്നെ അവിടെ നിന്ന് വേറൊരറ്റം ആണ് ഷാം. ഷാമിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. ഫറജ ഇലൽ കൂഫ, അപ്പോൾ അദ്ദേഹം കൂഫയിലേക്ക് തന്നെ തിരിച്ചുപോയി. ثم خرج الى الشام, പിന്നെ അവിടെ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ടു. الى ذلك الرجل في طلبها, ആ മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി, ഈ ആയത്തിന്റെ അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയി. ورحل رجل من الكوفه الى الشام الى ابي الدرداء يستفتيه في يمين حلفها. മറ്റൊരു വ്യക്തി, അദ്ദേഹം കൂഫയിൽ നിന്ന് ഷാമിലേക്ക് അബുദർദാഇന്റെ അടുക്കലേക്ക് പോയി. അബുദർദാഇനെ കാണാൻ വേണ്ടി കുഫയിൽ നിന്ന് ഷാമിലേക്ക് പോയി. യസ്തഫ്തീഹി ഫീ യമീനിൻ ഹലഫഹ, അയാള് ചെയ്ത ഒരു സത്യം, ഒരു ശബദം, ആ വിഷയത്തിലുള്ള ഒരു മസ്അല ചോദിക്കുന്നതിന് വേണ്ടി, അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം എവിടേക്ക് പോയി? ഷാമിലേക്ക് പോയി. അബുദർദ റളിയല്ലാഹുനെ കാണാൻ, ഒരു വിഷയം ചോദിക്കുന്നതിന് വേണ്ടി. പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണത്. നമുക്ക് ഒരു ഫോം വിളിച്ചിട്ട് ഒരു 5 രൂപയ്ക്ക് ഫോം വിളിക്കാൻ മടിയാണ് ആൾക്കാർ ഒരു മസാല ചോദിക്കാൻ. അതുപോലും ഫ്രീ ആയി കിട്ടുമെങ്കിൽ ഫ്രീ ആയി നേടിയെടുക്കാവുന്ന ശ്രമമാണ്. അതുപോലെ ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കില്ല. അപ്പൊ സലഫുകൾ, മുൻഗാമികളായ ആളുകൾ അവരനുഭവിച്ചിരുന്ന പ്രയാസമാണ്. ഓഹല സഈദ് ഇബ്നു ജുബൈറിൻ മിനൽ കൂഫതി ഇല ഇബ്നു അബ്ബാസിൻ ബിമക്കത യസ്അലുഹു അൻ തഫ്സീരി ആയ. കൂഫയിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈർ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തു ഒരു ആയത്തിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി. വറഹല അൽ ഹസനു ഇലൽ കൂഫതി ഇല കഅബ് ഇബ്നു ഉജ്സ യസ്അലുഹു അൻ ഖിസ്സതിഹി ഫീ ഫിദ്യത്തിൽ അദ. അൽ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ്, അദ്ദേഹം കൂഫയിൽ നിന്ന് കഅബ് ഇബ്നു അൽ ഹസനുൽ ബസറി ബസറയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്തു കഅബ് ഇബ്നു ഉജ്സയെ കണ്ടെത്തുന്നതിന് വേണ്ടി. അദ്ദേഹം സഹാബിയാണ്, കഅബ് ഇബ്നു ഉജ്സ. യസ്അലുഹു അൻ ഖിസ്സതിഹി ഫീ ഫിദ്യത്തിൽ അദ. ഫിദ്യത്തിൽ അദ എന്ന മസ്അലയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടായ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അൽ ഹസനുൽ ബസറി അദ്ദേഹം ബസറയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര പോയി. എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ, കഅബ് ഇബ്നു ഉജ്സ റളിയല്ലാഹു അൻ, അദ്ദേഹം ഹജ്ജിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുടി വളർന്ന് പേന് വർദ്ധിച്ച്, അദ്ദേഹം തന്നെ പറയുന്ന ഹദീസിൽ കാണാം, വയതനാസറുൽ ഖുമ്മൽ, എന്റെ തലയിൽ നിന്ന് പേന് ഇങ്ങനെ താഴത്തേക്ക് വീഴാറുണ്ടായിരുന്നു. അത്രമാത്രം അദ്ദേഹത്തിന്റെ തലയിൽ ഒരു എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പേന് വർദ്ധിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മുടി വടിക്കാൻ പറ്റുന്നില്ല. മുടി വടിച്ചു കഴിഞ്ഞാൽ ഒന്നാകെ തലയിൽ ഒന്നാകെ മുറിവ് വരും, പ്രയാസമുണ്ടാകും. അപ്പൊ ഹജ്ജിന്റെ മനാസിക്കുകൾ പെട്ടതാണ് തടി മുടി വടിക്കുക എന്നത്. മുടി എന്ത് ചെയ്യുക, വടിക്കുക എന്നത് ഹജ്ജിന്റെ മനാസിക്കുകൾ പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫത്വ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കുന്തു അദുന്നു അന്നൽ അംറ ഖദ് വജദ ബിക ഇല ഹാദ, നിനക്ക് ഇത്ര മാത്രം പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൽ ഇൻദക ഹൽ തജിദു ഷാതൻ, നിന്റെ അടുക്കൽ ഒരു ആട് ഉണ്ടോ അറക്കാൻ, അതിന് പകരമായിട്ട് തലയിൽ മുടി കളയുന്നതിന് പകരമായി മുടി കളയാത്ത പറ്റാത്ത ആൾക്ക് ആടിനെ അറക്കാൻ അനുവാദമുണ്ട്, അപ്പൊ നിനക്കൊരു ആടിനെ അറുക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആട് എന്റെ കയ്യിലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്നല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കുക, അതല്ലെങ്കിൽ പിന്നെ 6 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതായി ഈ ഹദീസിൽ കാണാം. ഈ ഹദീസ് കിട്ടുന്നതിന് വേണ്ടി അൽ ഹസനുൽ ബസറി അദ്ദേഹം ബസറയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്തതായി കാണാം. ഈ അധ്യായം നമ്മൾ ഈ വിഷയത്തിലുള്ള ആധാറുകൾ അത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അത് ധാരാളം അധികരിക്കുമെന്ന് ഇബ്നു റജബ് അവസാനം പറഞ്ഞതായി കാണാം. ഈ വിഷയത്തിൽ അൽ ഇമാം അൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെയുണ്ട്, റഹലത്തുൻ ഫി തലബിൽ ഹദീസ്, ഹദീസ് അന്വേഷിക്കുന്നതിനു വേണ്ടിയുള്ള യാത്ര എന്ന പേരിൽ അൽ ഖതീബുൽ ബഗ്ദാദിക്ക് ഒരു പുസ്തകം തന്നെ ഈ വിഷയത്തിലുണ്ട്. റഹലത്തുൻ ഫി തലബിൽ ഇൽം എന്നോ റഹലത്തുൻ ഫി തലബിൽ ഹദീസ് ആണ് അതിന്റെ പേര്. ശരി, അപ്പോ ഇൽമിനു വേണ്ടി യാത്ര പോവുക എന്നത് സലഫുകളുടെ സുന്നത്തായിരുന്നു. മാത്രമല്ല ഒരാളുടെ യാത്രകൾ അധികരിക്കുക എന്നത് ഇൽമിനു വേണ്ടിയുള്ള യാത്രകൾ അധികരിക്കുക എന്നുള്ള അയാളുടെ നിയത്ത് മുസ്തഖീമത്താണ് എന്നതിനുള്ള അടയാളമാണ്. അയാൾ ഇൽമിനു വേണ്ടി പ്രയാസം അനുഭവിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളമാണ് അയാൾ കുറെ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം ഇൽമിനു വേണ്ടി യാത്ര ചെയ്യാൻ തന്നെ പ്രയാസം അനുഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അയാൾ ഇൽമിനു വേണ്ടി മറ്റ് നാടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നത് അയാളുടെ നിയത്തിന്റെ ഇസ്തിഖാമത്തിന്, അയാളുടെ നിയത്ത് ശരിയാണ് എന്നതിനുള്ള ഒരു അടയാളമാണ്. അത് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റൂല, ഒരു അടയാളമാണ്. വഹലഫ റജുലുൻ യമീനൻ ഫഉഷ്കിലത അലൽ ഫുഖഹായി, മറ്റൊരു വ്യക്തി അയാൾ ഒരിക്കൽ ഒരു വിഷയം സത്യം ചെയ്തു പറഞ്ഞു, ഒരു ശബദം നടത്തി. ഫഉഷ്കിലത അലൽ ഫുഖഹ, അങ്ങനെ അയാൾക്ക് ഈ വിഷയത്തിൽ സംശയം വന്നപ്പോൾ അയാൾ അത് ഫുഖഹാക്കളോട്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിച്ചു. പക്ഷെ അയാൾക്ക് അതിൽ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചില്ല. ഫദല്ല അല ബലദിൻ, അപ്പോൾ അയാളോട് ഒരു നാടിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു, ഇന്ന നാട്ടിൽ പോയാൽ നിനക്ക് ഈ വിഷയത്തിലുള്ള ഉത്തരം കിട്ടും, നീ ചെയ്ത ഒരു വിഷയമാണ്, ആ വിഷയത്തിലുള്ള വ്യക്തമായ കാര്യം എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇന്ന നാട്ടിലേക്ക് പോയാൽ മതി. ഫസ്തബഅദഹു, അപ്പോൾ അയാൾ പറഞ്ഞു, അത് വളരെ ദൂരമുള്ള രാജ്യമാണ്, അവിടം വരെ പോകാൻ എനിക്ക് പ്രയാസമാണ്. ഫഖീല ലഹു, അപ്പോൾ അയാളോട് പറയപ്പെട്ടു, ഇന്ന ദാലിക്കൽ ബലദ ഖരീബുൻ അലാ മൻ അഹമ്മഹു ദീന, തന്റെ ദീനിനെ ഗൗരവത്തിൽ എടുത്തവന് ആ നാട് വളരെ അടുത്താണ്. അപ്പൊ അതിനെന്താ മനസ്സിലായത്? ദീനിന്റെ മസല ഗൗരവമുള്ളതാണ് എന്ന് വിചാരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ദീനിനു വേണ്ടി യാത്ര പോവുക എന്നത് എന്താണ്? പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതല്ലാത്ത ആളുകൾക്ക് അത് വളരെ ഗൗരവമുള്ള കാര്യമായി തോന്നും. وفي هذا إشارة على أن من أهمه أمر دينه كما أهمه أمر دنياه إذا حدثت له حادثة في دينه لا يجد من يسأله عنها إلا في بلد بعيد فإنه لا يتأخر عن السفر إليه ليستبرئ لدينه. أبا ابن رجب الحنبلي أديهم برياني سمبوتل ورسوجنا يمدي عندنا ده ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ ദുനിയാവ് പ്രാധാന്യമുള്ളതുപോലെ തന്നെ തന്റെ ദീനും പ്രാധാന്യമുള്ള കാര്യമാണെങ്കിൽ, ദീനിയായ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതിന്റെ വിഷയത്തിലുള്ള വ്യക്തമായ ഇസ്ലാമികമായ തീരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമായി അനുഭവപ്പെടുകയില്ല. തന്റെ ദീനിനെ സംരക്ഷിതമാക്കാൻ, സുരക്ഷിതമാക്കാൻ അയാൾ യാത്ര പോകുന്നതിന് മടി കാണിക്കുകയില്ല, അതിന് വൈകിപ്പിക്കുകയില്ല. കമ അന്നഹു ലൗ ഉരിദ ലഹു ഹുനാക കസ്ബുൻ ദുനിയവിയ്യുൻ ലബാദറ സഫറ ഇലൈഹി. ഏതുപോലെ ദുനിയവിയായ വല്ല ലാഭവും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് നേടിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് യാത്ര പോകുന്നത് പോലെ ദീനിയായ ഒരു വിഷയത്തിൽ ഉപകാരമുണ്ട് എന്ന് അറിഞ്ഞാലും അയാൾ യാത്ര പോകും. ഇപ്പൊ നമ്മളെ നാട്ടില് എത്രയോ ആളുകൾക്ക് ലക്ഷങ്ങൾ കടമെടുത്ത് ദുബായിൽ പോകാനും ഗൾഫിൽ പോകാനും പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഒരു ചില്ലിക്കാശ് പോലും ചെലവാക്കാതെ നിന്നെ ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ ചെന്ന് നീ അവിടെ പോയി പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് പ്രയാസമേ അനുഭവപ്പെടും. അത് നോക്കൂ നിങ്ങൾ, ആളുകൾ എത്ര നിസ്സാരമായാണ് ദീനിന്റെ കാര്യം കണക്കാക്കുന്നത്. കടമെടുത്ത് പലിശയിൽ മുങ്ങിയിട്ട് ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ദുബായിലും സൗദിയിലൊക്കെ പോയി നിൽക്കും. പക്ഷെ അതേ ആളുകളോട്
ഇൽമു നേടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞാലോ അവരെ സംബന്ധിച്ച് വളരെ പ്രയാസമായി തീരും. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി തന്നെയാണ് നമുക്ക് അവരോടും പറയാനുള്ളത്. ഇന്നദാലിക്കൽ ബലദ് ഖരീബുൻ അലാ മൻ അഹമ്മഹു അമ്രുദീനി, തന്റെ ദീനിന്റെ കാര്യം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ ഏതൊരാൾക്കും അത്തരം യാത്രകൾ വളരെ സമീപസ്ഥമാണ്.
وفي هذا الحديث أن أبا الدرداء بشر من أخبره أنه رحل إليه لطلب الحديث بما سمعه من النبي صلى الله عليه وسلم في فضل العلم وطلبه، وهذا مأخوذ من قوله تعالى.
ഈ ഹദീസിൽ എന്തുണ്ട്? അബു ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഹദീസ് അന്വേഷിച്ചുകൊണ്ട് വന്നയാളെ സന്തോഷവാർത്ത അറിയിച്ചതും അദ്ദേഹത്തെ ഇൽമ് തേടുന്ന വിഷയത്തിൽ അതിനുള്ള ശ്രേഷ്ഠത എന്താണ് എന്ന് അറിയിച്ചതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
വഹാദ മഅഖൂദു മിൻ ഖൗലിഹി തആല, ഇപ്രകാരം സന്തോഷവാർത്ത അറിയിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ.
ഇൽമ് അന്വേഷിച്ചു വരുന്നവരെ അവരെ സ്വാഗതം ചെയ്യുക, അവരെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യമാണ്. കാരണം ഇത് സൂറത്തുൽ അൻആമിലെ 54-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അൻആം 54-ാമത്തെ ആയത്താണ്.
ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇദ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിന,
നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ അവർ നിന്റെ അടുക്കൽ വന്നാൽ അവരോട് പറയുക, ഫഖുൽ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം ഉണ്ടായിരിക്കട്ടെ.
കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ,
നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ റഹ്മത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ റസൂലിനോട് പറഞ്ഞാണിത്, നിന്റെ അടുക്കൽ എന്തിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്തിനാണ് ആൾക്കാർ വരിക?
ദീനിയായ വിഷയങ്ങൾ ചോദിക്കാനാണ്, ദുനിയാവുണ്ടാക്കാനല്ല. അപ്പോൾ അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നീ അവരോട് എന്താണ് പറയേണ്ടത്?
സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ എന്ന് നീ അവരെ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആയത്താണ് ഇതിനുള്ള തെളിവ്. ഏതിനുള്ള തെളിവ്?
അബു ദർദ റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലേക്ക് ഇൽമു അന്വേഷിച്ചു വന്നയാളെ സന്തോഷ വാർത്ത അറിയിച്ചു എന്നതിനുള്ള തെളിവ് എന്താണ്?
ഈ ആയത്താണ്. അപ്പൊ ഇൽമു പഠിക്കാൻ വരുന്ന ആൾക്കാരോട് സന്തോഷ വാർത്ത അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, നിങ്ങളുടെ അടുക്കലേക്ക് ഇൽമു അന്വേഷിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ പിന്നീട് വരും, അവരോട് പറയണം, മർഹബൻ ബിക്കും, നിങ്ങൾ ബി വസിയത്തി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ റസൂലിന്റെ വസിയത്തിനാൽ നിങ്ങൾക്ക് സ്വാഗതം എന്ന് അവരോട് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിരിക്കണം.
മർഹബൻ ബിക്കും ബി വസിയത്തി റസൂലിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ സംഭവം ഈ ഹദീസും അബു ദർദ തന്നെ ഉദ്ധരിച്ചത്,
മർഹബൻ ബിക്കും എന്ന ഹദീസ് അബു ദർദ തന്നെ ഉദ്ധരിച്ചത്. അതുപോലെ മറ്റൊരു സംഭവം,
വഖദ് ഇസ്ദഹമ الناس مره على باب الحسن البصري لطلب العلم,
ഇൽമ അന്വേഷിക്കുന്ന അതിനുവേണ്ടി അൽഹസനുൽ ബസറി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വാതിലിന്റെ അടുക്കൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നത് ഒരിക്കൽ അദ്ദേഹം കാണാനിടയെ.
ഫഅസ്മഅഹും ഇബ്നുഹു കലാമൻ,
അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അൽഹസനുൽ ബസറിയുടെ മകൻ അവരോട് ഒരു അനിഷ്ടമുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞു. തിരക്കൂട്ടിയപ്പം അവരോട് അനിഷ്ടമുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞു.
ഫഖാല അൽ ഹസൻ, അപ്പോൾ ഹസൻ പറഞ്ഞു,
മഹലൻ യാ ബുനയ്യ, മോനെ നീ അവരെ അങ്ങനെ പ്രയാസപ്പെടുത്തരുത്. മഹലൻ എന്ന് പറഞ്ഞാൽ നിർത്താൻ വേണ്ടി പറയുന്ന, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി പറയുന്നു.
ഥുമ്മ തലാ ഹാദിഹിൽ ആയ,
എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഓതി. ഏതായത്? വഇദ ജാഉക അല്ലദീന യുഅ്മിനൂന വഇദ ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിന ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ.
وفي كتاب الترمذي وابن ماجه عن ابي سعيد الخدري رضي الله عنه الترمذي لهم ابن ماجه لهم حديثا يكنام ان النبي صلى الله عليه وسلم وصاهم بطلبة العلم والمتفقهين في الدين
علم അന്വേഷിക്കുന്ന മതവിദ്യാർത്ഥികളുടെ വിഷയത്തിലും ഇൽമ് തേടുന്ന മുത്തഫഖീന ഫിൽ ഇൽമ് ഇൽമിൽ അവഗാഹം നേടാൻ മതവിജ്ഞാനം അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വസിയത്ത് നൽകിയതായി ചില ഹദീസുകൾ കാണാം. അതായത് അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഉപദേശിച്ചതായി ഇമാം തിർമിദിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. وجاء زر بن حبيش إلى صفان بن عسال في طلب العلم. زر بن حبيش അദ്ദേഹം പ്രശ്നമായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം സഫാൻ ഇബ്നു അസ്സാൽ എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ഇൽമ അന്വേഷിക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു? സഫാൻ ഇബ്നു അസ്സാൽ. അദ്ദേഹം പറഞ്ഞു, ഖാല ലഹു ബലഗനി അന്നൽ മലായികത തദഉ അജ്നിഹതഹ ലിതാലിബിൽ ഇൽം. ഇൽമ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ ചിറകു വിരിച്ചു കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇൽമ അന്വേഷിച്ചു വന്ന സിർറു ഇബ്നു ഹുബൈഷിനോട് പറഞ്ഞതായി കാണാം. ഇന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? ഇൽമ അന്വേഷിച്ചു വരുന്നവരോട് നല്ല വാക്ക്, അവരെ സ്വാഗതം ചെയ്തുകൊണ്ടും അവരെ അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള വാക്കുകൾ പറയണമെന്ന് ഈ കാര്യത്തിൽ നിന്നൊക്കെ, ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വസ്ദഹമ الناس مرة على باب ابن المبارك. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിന്റെ അടുക്കൽ, അദ്ദേഹത്തിന്റെ വാതിലിന്റെ അടുക്കൽ കുറെ ആളുകൾ, ഇതേപോലെ ഇൽമ അന്വേഷിക്കുന്നതിന് വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടി, ധാരാളം ആളുകൾ കൂടി നിൽക്കാൻ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുഖ ലഹും മിൻ വിലായതിൻ വിലായതി സുറൂറിൽ അബദ് ഔ വിലായതി സുറൂറുൽ അബദ്. ഹുഖ ലഹും മിൻ വിലായതിൻ സുറൂറുൽ അബദ്, അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്ത്? എന്നും നിലനിൽക്കുന്ന സന്തോഷം, അത് അവർക്ക് അധികാരമെടുക്കുക എന്നത്, അവർക്കത് അധികാരമായി ലഭിക്കുക എന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഇബ്നു മുബാറക്. അതായത് ഈ തിരക്കുകൂട്ടൽ, ഇൽമിനു വേണ്ടിയുള്ള ഈ താല്പര്യം കാണിക്കൽ, അത് കാരണത്താൽ നാളെ എന്നും നിലനിൽക്കുന്ന സുഖം, സ്വർഗം, ജന്നത്ത്, അത് അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് ആര് പറയാണ്? അബ്ദുല്ലാഹു ഇബ്നു മുബാറക് പറയാണ്. അപ്പൊ ഇൽമിന് വേണ്ടിയുള്ള താല്പര്യം, അത് അന്വേഷിച്ചു വരുന്ന ആളുകളോട് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതും അവരെ ആ വിഷയത്തിൽ മുന്നിൽ നടക്കാൻ പ്രേരിപ്പിക്കുക എന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽപ്പെട്ട. ഇൻഷാല്ലാ നിങ്ങളും ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ എന്തായേക്കാം? പഠിപ്പിക്കുന്ന ആളുകളായി മാറിയേക്കാം. അപ്പോൾ തുല്ലാബുൽ ഇൽമിനോട്, പഠിക്കാൻ വരുന്ന ആളുകളോട് വളരെ ഗില്ലത്തോടുകൂടി, വളരെ പരിശുദ്ധതയോടുകൂടി പെരുമാറരുത്. അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതിന്റെ അർത്ഥം അവരെ ഒരിക്കലും ഒന്നും അവരോട് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നോ, അതല്ലെങ്കിൽ അവരെ തിരുത്താൻ പാടില്ല എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ചില ചോദ്യങ്ങളോട് റസൂലുള്ള വെറുപ്പ് കാണിച്ചിട്ടുണ്ട്, ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നിട്ടുണ്ട്, ചില സന്ദർഭത്തിൽ ചില തെറ്റുകൾ തിരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് അർഹമാണ് എന്ന് തോന്നിയാൽ അത്തരം സന്ദർഭങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരാൾ എപ്പോ നോക്കിയാലും തന്റെ അടുക്കളുള്ള മത വിദ്യാർത്ഥികൾ ദേഷ്യത്തിലും വെറുപ്പിലും അതുപോലെ തന്നെ വളരെ പരുഷമായും പെരുമാറുക എന്നത് പാടില്ലെന്ന് നമ്മുടെ പല മത സ്ഥാപനങ്ങളും ആ സ്വഭാവം കാണാൻ പറ്റും. പഠിക്കാൻ വരുന്ന ആളുകളോട് ആദ്യത്തെ ദിവസം തന്നെ വാർഡൻ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പേടിപ്പിക്കും, നീ അവർക്ക് അങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ, അങ്ങനെ ചെയ്യരുത്. അവരോട് വളരെ റഹ്മത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. സഹാബികൾ അല്ലെങ്കിൽ സലഫുകൾ അവരാദ്യം തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്ന ഹദീസ് എന്തായിരുന്നു? റഹിമൂന അർഹമുഹും റഹ്മാൻ, റഹ്മാനായ റബ്ബ് കരുണ കാണിക്കുന്നവരോടെ കരുണ കാണിക്കുകയുള്ളൂ, നാട്ടുകാരോട് കരുണ കാണിക്കുന്നവരോടെ അള്ളാഹു കരുണ കാണിക്കുള്ളൂ. അപ്പൊ കരുണ കാണിക്കപ്പെടാൻ ഏറ്റവും അർഹരാണ് മത വിദ്യാർത്ഥികൾ. നിങ്ങളുടെ അടുത്തും കുറച്ചു കാലം കഴിഞ്ഞാൽ പഠിക്കാൻ ആളുകൾ വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി ഉള്ള അടുത്ത ആളുകൾ അവരുടെ വിദ്യാർത്ഥികൾ അടിക്കുമോ എന്ന പേടി കാരണം നമ്മൾ അടിക്കാത്ത പല ആളുകൾ. കാരണം എന്താ, അടി കിട്ടിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ അവരെയും ഇതേപോലെ തന്നെ ആയിരിക്കും ഈ ആളുകൾ പെരുമാറുക. അപ്പോൾ കുട്ടികളെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അടിക്കാൻ പാടും വിദ്യാർത്ഥികളെ. അതേസമയം അടിക്കേണ്ട സന്ദർഭത്തിൽ അടിക്കാൻ വേണം, അടിക്കേണ്ട സാഹചര്യം വന്നാൽ അടിക്കണം. പക്ഷെ അത് ഒരു അസലായിട്ട് മാറാൻ പാടില്ല. അടി അസലും റിഫ്ക് തബഴും ആവാൻ പാടില്ല. അടി അസലും റിഫ്ക് തബഴ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോ നോക്കിയാലും അടി, അതിന്റെ എപ്പോഴെങ്കിലും ഒന്ന് മുപ്പുറത്ത് ഒരു ചിരി കിട്ടിയാലായി, അങ്ങനെ ആവാൻ പാടില്ല. അസല് റിഫ്ക് ആയിരിക്കണം, അസല് റഹ്മത്ത് ആയിരിക്കണം. ആവശ്യം വന്നാൽ അടിക്കണം. ഇതാണ് സലഫുകളുടെ അടുക്കൽ ഉണ്ടായത്. കാരണം അവർ ഇന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തുല്ലാബുൽ ഇൽമിനോട്
സലഫുകൾ എന്ത് ചെയ്തിരുന്നു, വളരെ റിഫ്ക് കാണിച്ചിരുന്നു. وتأسف معاذ بن جبل عند موته وبكى على مفارقة مجالس الذكر. ഇതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഖേദിച്ചത്, അദ്ദേഹം വിഷമിച്ചത്, സങ്കടപ്പെട്ടത്. എന്ത് കാരണത്താൽ? വബക അല മുഫാറഖത്തി മജാലിസി ദിക്ർ, ദിക്റിന്റെ സദസ്സുകളിൽ നിന്ന് പിരിയേണ്ടി വരുമല്ലോ എന്ന കാര്യമായിരുന്നു അദ്ദേഹത്തെ മരണത്തിന്റെ സന്ദർഭത്തിൽ വേദനിപ്പിച്ചത്. മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രയാസം എന്താണ്? എന്റെ ദുനിയാവൊക്കെ ഞാൻ ഒട്ടിച്ചു പോവാന്നുള്ളതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാന തആലക്ക് ദിക്ർ ചൊല്ലുന്ന, അവന്റെ ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന മജാലിസുൽ ദിക്ർ അല്ലെങ്കിൽ ഹിലഖുൽ ദിക്ർ, മജ്ലിസുൽ ഇൽം, അത് നഷ്ടപ്പെടുമല്ലോ എന്ന സങ്കടമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നമ അബ്കി അലാ ദമഇൽ ഹവാജിർ, ഞാൻ ഇപ്പോൾ കരയുന്നത് അലാ ദമഇൽ ഹവാജിർ. ഹവാജിർ എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ടുച്ച സമയത്തിനാണ് ഹവാജിർ എന്ന് പറയാം. കാരണം ജനങ്ങൾ കാനു യഹ്ജുറൂന അഅമാലഹും വ യദ്ഖുലൂന ബുയൂതഹും, വളരെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾ പണിയൊക്കെ ഒഴിവാക്കി അവരുടെ വീട്ടിലേക്ക് ഹിജറ പോകുമായിരുന്നു, സ്വന്തം വീട്ടിൽ പോയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഹവാജിർ എന്ന ആ സമയത്തിന് പേര് വന്നത്. വളരെ ശക്തമായ ചൂടുള്ള സമയത്തിനാണ് ഹവാജിർ എന്ന് പറയുക. അലിഫ്ലാം ഹാഉ വാവ് അലിഫ് ജീമ് റോ, അതാണ് ഹവാജിർ. ഈ വളരെ ചൂടുള്ള സമയത്താണ് ഹവാജിർ എന്ന് പറയാം. ദമ എന്ന് പറഞ്ഞാ ദമ എന്താ? ദമ ദമ എന്താ? ദാഹം. ദമ എന്ന് പറഞ്ഞാൽ ദാഹമാണ്, വളരെ ശക്തമായ ദാഹത്തിനാണ് ദമന. ദമ ഹവാജിർ, നഷ്ടുച്ച സമയത്തുള്ള ദാഹം, അത് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. എന്താ കാരണം? എങ്ങനെ നട്ടുച്ച സമയത്ത് ആകെ ദാഹിച്ചിരിക്കേണ്ട സമയം എപ്പോഴാണ്? നോമ്പ് തൊറ്റാല്ലേ? നോമ്പ് തൊറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല നട്ടുച്ച, നല്ല ചൂടുള്ള ദിവസം കൂടിയാണെങ്കിൽ അയാളെ അദ്ദേഹത്തെ സംബന്ധിച്ച് നാവ് വറ്റി വരണ്ടിട്ടുണ്ടാവും. നമ്മളെ പോലെ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് കഴിയണ സമയമല്ല നോമ്പ്, വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. നമ്മുടെ വലിയ വല്യമ്മമാരോടോ ഉമ്മമാരോടോ ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും പണ്ടത്തെ നോമ്പ് എങ്ങനെയായിരുന്നു. അവരുടെ അടുക്കൽ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ദൈർഘ്യമുള്ള, ഇന്ന് നമുക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, 30 ദിവസം വളരെ പെട്ടെന്ന് പോകും. അന്ന് അവർ ചെറിയ വളരെ പ്രായമുള്ള ആളുകൾ നമ്മൾ ചോദിച്ചു നോക്കും, അവർ എങ്ങനെയായിരുന്നു നോമ്പ് വെട്ടിരുന്നത്. അവർ ചില പറയുന്നതാണ്, ഞങ്ങള് ധാരാളമായിട്ട് ഊതു എടുത്തിരുന്നു, കാരണം വായ കുപ്പിളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വായ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അത്രമാത്രം അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിരുന്നു, നോമ്പിന്റെ സമയത്ത് പ്രയാസപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നോമ്പിന്റെ സമയത്ത് അവിടെ നിന്ന് ചിലപ്പോൾ ചൂട് കൂടിയിട്ട് മേലൊന്നാകെ വെള്ളം ഒഴിക്കാൻ പറയുമായിരുന്നു, അത്ര പ്രയാസം അവർ അനുഭവിച്ചിരുന്നു, അതും മരുഭൂമിന്റെ ഉള്ളിൽ. അപ്പൊ അവര് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, ഇന്നമ അബ്കി അലാ ദമഇൽ ഹവാജിർ, നട്ടുച്ച സമയത്തുള്ള ദാഹം, അത് നഷ്ടപ്പെടുമല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. വഖിയാമി ലൈലി ശിതാ, ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കേണ്ടത് നഷ്ടപ്പെടുമല്ലോ എന്ന ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. വമുസാഹമത്തിൽ ഉലമാഇ ബിർറുഖബി ഇൻദ ഹിലഖി ദിക്ർ, ഉലമാക്കളോടൊപ്പം ഇൽമ് അന്വേഷിക്കുന്ന സദസ്സുകളിൽ പോയി തിരക്കുകൂട്ടുക എന്ന അനുഭവം ഇനി ഉണ്ടാകില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. അപ്പൊ അവരൊക്കെ ആലോചിച്ചു നോക്കുക, അതൊക്കെ അവരൊരു ഹൊറബെ, ഇതൊക്കെ രക്ഷപ്പെട്ടല്ലോ, ഇനി സ്വർഗത്തേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടല്ലോ അവർ മരിക്കുന്നത്. ഈ അനുഭൂതികളൊക്കെ ഇനി നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അവര് മരിച്ചു പോകുന്നത്. നമ്മൾ ചില ആളുകൾ നിസ്കരിക്കുന്നൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന അവരുടെ മനസ്സിലെന്താണ്? സ്വർഗത്തിലുണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊന്നുമില്ലല്ലോ, സമാധാനമായിട്ട് റാഹത്തായി ഇരിക്കാലോ എന്നുള്ളതാണ്. പക്ഷെ അവർ അത് നഷ്ടപ്പെടുമല്ലോ എന്നാണ് അവരെ പ്രയാസപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജുഅലത്തു സ്വലാ ഖുർറത ഐനി, നിസ്കാരമാണ് എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അവരെന്തുമാത്രം ഇൽമിന്റെ സദസ്സുകളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്. പറയുമ്പോൾ ചൂടും പ്രയാസം, അന്നത്തെ പോലെ എ സി ഇതൊന്നുമില്ല, ഫാനും ഒന്നുമില്ല, എന്നിട്ടും അവർ ഇൽമിനു വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇൽമിനു വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആലിമായ പണ്ഡിതനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമായിട്ടുള്ളത്, അയാൾക്ക് അനിവാര്യമായിട്ടുള്ളത് തുല്ലാബുൽ ഇൽമിനെ, മതമന്വേഷിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുക എന്നതും അവരെ ഇൽമിനു വേണ്ടി സ്വാഗതം ചെയ്യുക എന്നതും അവരോട് അമലിന് പ്രേരിപ്പിക്കുക എന്നതുമാണ് ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. كما قال الحسن لاصحابه وقد دخلوا عليه الحسن البصري رحمه الله അദ്ദേഹത്തിന്റെ അടുക്കൽ طلاب العلم കൾ طالب العلم മത വിദ്യാർത്ഥികൾ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞു مرحبا بكم واهلا നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്വാഗതം حياكم الله بالسلام الله سبحانه وتعالى നിങ്ങൾക്ക് ധാരാളം ആയുസ് നൽകട്ടെ സമാധാനത്തോടു കൂടി وادخلنا واياكم دار السلام നമ്മയും നിങ്ങളെയും അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തിൽ ഏതാ ദാർസലാം സ്വർഗം സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ. ഹാദിഹി അലാനിയതുൻ ഹസനതുൻ ഇൻ സബർതും വസദഖ്തും വഐഖൻതും. ഇത് വളരെ നല്ല ഒരു അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് നല്ല ഒരു അവസ്ഥയാണ്, നല്ല ഒരു പ്രകടമായ കാര്യമാണ്. ഇൻ സബർത്തും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വസദഖ്തും നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ഇൽമ് അന്വേഷിക്കുന്നതെങ്കിൽ, വഐഖൻതും നിങ്ങൾ യഖീനോട് കൂടിയിട്ടാണ് ഇതിനു വേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ. ഇതന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾ നമുക്ക് പറയാം, ക്ഷമിക്കാൻ ഇൽമിന്റെ മാർഗത്തിൽ ക്ഷമിക്കാനും അതിന്റെ മാർഗത്തിൽ ഉറപ്പോടുകൂടി നിലകൊള്ളാനും അതിന്റെ മാർഗത്തിൽ സത്യസന്ധമായി നിലകൊള്ളാനുമാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് രക്ഷയുണ്ട്. ഇന്ന് പല ഇഖ്വാന്റെയും പ്രയാസം പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതായി കാണാം. ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, അവരെ ഇൽമിന് ഒരു വഖ്ത് അവരെന്നെ തഹദീദ് ചെയ്തിട്ടുണ്ട്. എന്താണ് വഖ്ത്? 4 കൊല്ലം, 5 കൊല്ലം, 6 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ റാഹത്തായി, പിന്നെ പഠിക്കണ്ട. ഇതാണ് അവരുടെ മനസ്സിലുള്ളത്. നിങ്ങൾ മരണം വരെ പഠിക്കാന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ മരണത്തിന്റെ ഒരു 1-2 ദിവസം അവസാനം മുന്നേ വരെ പഠിക്കാൻ സാധിച്ചേക്കും. പല ആളുകളും പഠിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം എന്താണ്? വർഷം തഹദീദ് ഉണ്ടാവും. കോളേജുകാർ പറഞ്ഞിട്ടുണ്ടാവും 6 കൊല്ലാണ് ഇവിടുത്തെ ഫദീല കോഴ്സ്. ശരി, അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധ്യാപകനാണ്, പിന്നെ ഇത് ഈ സാധനങ്ങളൊന്നും ഞാൻ വായിക്കാനില്ല. ഇങ്ങനെയാണ് പല ആളുകളും ഇൽമിനോട് സ്വീകരിക്കുന്ന സമീപനം തന്നെ. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഇനി രക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളാണ് വരെ പഠിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കണവരെ പഠിക്കുക. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമൊക്കെ ആയി, പിന്നെ ഞാൻ പഠിക്കില്ല. അവരുടെ നീയത്ത് ഫസാദിലാണ്. ഗൗരവത്തിൽ അവർ ഓർമ്മിക്കട്ടെ, പഠനം മരിക്കുന്നവരാണ്. ഇമാം അഹമ്മദ് എന്താ പറഞ്ഞ? മിനൽ മിനൽ മഹദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ ഖബർ വരെ പഠനമാണ്. തൊട്ടിൽ മുതൽ ഖബർ വരെ നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. ഇലാ മത തത്ലുബുൽ ഇൽമ യാ അബ അബ്ദുല്ലാഹ്, ഹേ ഇമാം അഹമ്മദ്, നിങ്ങൾ ഇനി എങ്ങോട്ടാണ് ഇൽമു നേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നീയത്തൊരിക്കലും എന്താകാൻ പാടില്ല. അതല്ലെങ്കിൽ ചില ആളുകൾ അവർ വിചാരിക്കും ഒരു ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പിന്നെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. എത്ര ആളുകളാണോ അതേപോലെ, ചില ആളുകൾ കാണാൻ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല. ഉദാഹരണത്തിന് ഇവിടുന്ന് നമ്മൾ പഠിക്കും, ശരി, വീട്ടിൽ പോകാൻ ലീവ് കിട്ടി 3 ദിവസം പോയി കഴിഞ്ഞാലോ? അവരെ ധാരണ ഇൽമിനും കൂടി ലീവ് കിട്ടിയെന്നാണ്. കോളേജിനെ ലീവ് ഉള്ളു, ഇൽമിന് ലീവില്ല. മർക്കസിന് ലീവുണ്ട്, ഇൽമിന് ഒരിക്കലും ലീവില്ല. ഒരിക്കലും നിങ്ങൾ ആ നീയത്ത് വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീയത്ത് പ്രയാസത്തിലാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ, ഉദാഹരണത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം, മറ്റൊരു പ്രയാസമില്ലാത്ത സന്ദർഭത്തിൽ ഉസ്താദ് വന്നില്ലെങ്കിൽ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, ഏതായ റാഹത്തായി, ഇവര് വന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്ന നീയത്തിൽ പ്രശ്നമുണ്ട്. അവസാനിപ്പിച്ച് ഞങ്ങൾ എന്തേ വെറുതെ പ്രയാസപ്പെടണം, എന്തിനാ വെറുതെ സമയങ്ങളിൽ? നീയത്ത് വെറുതെ ബാത്തിലാണെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട. കാരണം അതുകൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകണം, ദുനിയാവും കിട്ടൂല ആഹാരവും കിട്ടൂല. അതുകൊണ്ട് നീയത്ത് ശരിയാക്കണം. അതുകൊണ്ട് ഇൽമു നേടുക എന്നുള്ളത് മരണം വരെ തേടേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹാദിഹി അലാനിയതുൻ ഹസനതുൻ ഇൻ സബർതും വസദഖ്തും വഐഖൻതും. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ യക്കീനോടുകൂടിയാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ലാ യകൂനന്ന ഹദ്ദകും മിൻ ഹാദൽ ഖൈരി റഹിമകുംല്ലാഹ് അൻ തസ്മഊഹു ബിഹാദിഹിൽ ഉദുനി فيخرج من هذه الاذن علم കേൾക്കുക എന്നതിൽ നിന്ന് നിങ്ങളുടെ ഹദ്ദ് നിങ്ങളുടെ പങ്ക് എന്താകാൻ പാടില്ല. ഈ ചെവിയിൽ നിന്ന് കേൾക്കുക, ഈ ചെവിയോട് പുറത്തേക്ക് കളയുക എല്ലാവരത്ത്, ഇങ്ങനെ കയറി ഇങ്ങനെ പോവുക. ഇതാവരുത് എൽമിൽ നിന്നുള്ള നിങ്ങളുടെ ഹദ്ദ്. എൽമിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന പങ്ക് എന്താകുമ്പോൾ കേൾക്കുക, അങ്ങനെ കേട്ടിരിക്കുക, ഈ ചെവി കൂടെ കേൾക്കുക, ഈ ചെവി കൂടെ. ഇതാകരുത്, മറിച്ച് അതിന് വ്യക്തമായ നീയത്ത്, വ്യക്തമായ കസ്ദ്, വ്യക്തമായ ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി ഏത് ഹദ് വരെയും, ഏത് അറ്റം വരെയും നിങ്ങൾ പണിയെടുക്കണം. നിങ്ങളുടെ കണ്ണുകൾ ചിലപ്പോൾ ഇങ്ങനെ എരിയും ഉറക്കം വന്നിട്ട്, അതല്ലെങ്കിൽ വായിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിന് പ്രയാസം വരും, എന്നാൽ നിർത്തരുത്. അതേസമയം ചിലപ്പോൾ നിങ്ങളുടെ ശരീരം ഒന്നാകെ തളരും, പുസ്തകം കയ്യിൽ നിന്ന് പിടിച്ച് പൊക്കാൻ പോലുള്ള ആവതുണ്ടാവില്ല, അതിനു മാത്രം ചിലപ്പോൾ നിങ്ങൾ ക്ഷീണിക്കും, പക്ഷെ എന്നാൽ അവസാനിപ്പിക്കൽ. അങ്ങനെ ഇൽമിനു വേണ്ടി ഇരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇമാം അൽ അൽബാനി റഹ്മല്ല, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കട്ടിലിൽ കിടക്കുന്ന സമയം, ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ മകനോട് പറയുമായിരുന്നു, മോനെ നീ തഹദീബുൽ കമാൽ, മിസ്സിയുടെ തഹദീബുൽ കമാൽ ഇത്രാമത്തെ അധ്യായം കൊണ്ടുപോവാ, നീ ഇബ്ന ഹജറിന്റെ ലിസാൻ മീസാൻ ഇത്രാമത്തെ അധ്യായം കൊണ്ടുപോവാ എന്ന് അദ്ദേഹം പറയുമായിരുന്നു മരിക്കാൻ കിടക്കുന്ന സമയത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പ്രതീക്ഷയാണ് ഇൽമിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ളത്? പക്ഷെ അവരൊരിക്കലും ഇൽമിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ നിയ്യത്തിലുള്ള ഹദ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതില്ല, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ തരംതാഴ്ത്താതിരിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു മൻ റാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് റാഹു ഗാദിയൻ വറായിഹൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ആളുകൾ അവരാരാണ്? സഹാബികൾ. അവർ എങ്ങനെയായിരുന്നു? ഫഖദ് റാഹു ഗാദിയൻ വറായിഹൻ, രാവിലെയും വൈകുന്നേരവും ഒക്കെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും വന്നിരുന്ന ആളുകളായിരുന്നു അവർ. അങ്ങനെയായിരുന്നു സഹാബികളുടെ അവസ്ഥ, പഠിക്കാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന ആളുകളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, അതിന്റെ അർത്ഥം എനിക്ക് അന്വേഷിച്ചിട്ട് ലഭിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആലമു ബിസ്സവാബ്. ഇൻഷാല്ലാ നാളെ നമുക്ക് ഈ ഹദീസിന്റെ ഷർഹിൽ, ബാക്കിയുള്ള ഷർഹിൽ അത് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഹുവൽ മുവഫിഖ്, വസല്ലല്ലാഹു അലൈഹി വസല്ലം, ബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.